വളരെ പ്രായോഗികമായ അനേകം പാഠങ്ങൾ ഈ ദിവസങ്ങളിൽ സദൃശവാക്യ പുസ്തകത്തിൽ നിന്നും നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിമനോഹരമായിരിക്കുന്നില്ലേ? കെട്ടുമറക്കാതെ പ്രാവർത്തികമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. 4-ാം അധ്യായമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് 10 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കാം. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മകനെ കേട്ട് എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഇത് കേട്ടിട്ട് ബത്ത്ശേബ ശലോമോനോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നില്ലേ? അതെ, മകനെ വിളിച്ച് ഉപദേശിക്കുകയാണ്. 11 മുതലുള്ള വാക്യങ്ങൾ, 11 മുതൽ 13 വരെ ഞാൻ വായിക്കാം. ജ്ഞാനത്തിൻ്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ നീ ഇടറുകയുമില്ല. പ്രബോധനം മുറുകെ പിടിക്കുക, വിട്ടുകളയരുത്. അതിനെ കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. ജ്ഞാനം അന്വേഷിക്കുവാൻ യൗവനക്കാരനുള്ള അതിമഹത്തായ ഒരു ആഹ്വാനമാണിത്. പ്രബോധനം മുറുകെ പിടിക്കുക. ജീവിതത്തിൽ ഉയർന്ന മുൻഗണന ഉണ്ടായിരിക്കേണ്ട കാര്യമാണിത്. താങ്കൾക്ക് പഠിക്കാവുന്നതെല്ലാം പഠിക്കുവാൻ പറയുന്നതിന് തുല്യമാണിത്. 14-ഉം 15-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്, ദുർജനത്തിൻ്റെ വഴിയിൽ നടക്കുകയും വരുത്. അതിനോട് അകന്നു നിൽക്കുക, അതിൽ നടക്കരുത്, അത് വിട്ടുമാറി കടന്നു പോകുക. ഈ പുസ്തകത്തിൽ നൽകുന്ന മുന്നറിയിപ്പ് ദുഷ്ടന്മാർക്കും പരസ്ത്രീക്കും എതിരായിട്ടാകുന്നു എന്ന് നാം മുൻപ് കണ്ടതാണ്. ആ സ്ത്രീ ഒരു വേശ്യാസ്ത്രീയാകുന്നു എന്നത് വ്യക്തമാണ്. ഇതിനൊരു ആത്മീയ അർത്ഥമുള്ളതായും നാം കാണുന്നതാണ്. 16-ഉം 17-ഉം വാക്യങ്ങളിൽ അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവരെയും വീഴ്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു, ബലാത്കാരത്തിൻ്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നു. ദുഷ്ടമനുഷ്യരും പരസ്ത്രീയും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ഇത് ചിത്രീകരിക്കുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള ദുഷ്ടത പ്രവർത്തിക്കാതെ അവർക്ക് ഒരു ദിവസം ഉറങ്ങുവാൻ കഴിയുകയില്ല. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടും. നിങ്ങൾ പലപ്പോഴും കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വായിച്ചിട്ട് അല്ലെങ്കിൽ അതേക്കുറിച്ച് കേട്ടിട്ട് ദൈവമേ, ഒരു മനുഷ്യൻ ഈ പറഞ്ഞതുപോലെ ചെയ്യുവാൻ കഴിയുന്നത് എങ്ങനെ എന്ന് മനസ്സിലാകുന്നില്ല. അതല്ല എങ്കിൽ ഒരു സ്ത്രീ ഈ പറഞ്ഞതുപോലെ ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, അവരെങ്ങനെ സമൂഹത്തെ നേരിടും എന്ന് ചോദിച്ചിട്ടില്ലേ? പലപ്പോഴും പത്രങ്ങളും മറ്റും വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമോ എന്ന് നാം അത്ഭുതപ്പെടാറില്ലേ? വളരെ വാസ്തവമാണ്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല എങ്കിൽ ഈ കൂട്ടർക്ക് ജീവിക്കുവാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. മനുഷ്യഹൃദയം എത്രമാത്രം പാപത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ കഴിവുള്ളതാകുന്നു എന്ന് പലപ്പോഴും നമുക്കറിയില്ല. ഭയാനകമായ മനുഷ്യഹൃദയം, അതിലെ നിരൂപണങ്ങൾ പേടിപ്പെടുത്തുന്നതാണ്. മനുഷ്യഹൃദയത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായി ദുഷ്ടതയിൽ യാതൊന്നും ഇല്ല എന്നോർക്കണം. ഇത് നാം പ്രത്യേകം ഗ്രഹിക്കേണ്ടതാണ്. ഈ ലോകത്തിൽ ശരിയല്ലാത്ത അനേകരുമായി നാം തോളൊരുമ്മുന്നു എന്ന വാസ്തവം മറക്കരുത്. അവരെത്രമാത്രം ദുഷ്ടതയിലാണെന്നോർക്കണം. അതെ, വളരെയേറെ മ്ലേച്ഛതയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സമൂഹം. ഈ ആൾക്കൂട്ടത്തിൽ അനുഗ്രഹീതരായ അനേകരും കണ്ടെന്ന് വന്നേക്കാം. എന്നാൽ നാം കാണുന്ന ആളുകളെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നാം ജീവിക്കുന്ന ഈ ലോകത്തെ തിരിച്ചറിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു എന്നത്രേ ഞാൻ കരുതുന്നത്. ഈ കാര്യത്തിൽ നമുക്ക് വിവേചനാശക്തി വളരെ ആവശ്യമാകുന്നു. ഒഴിഞ്ഞു പോകേണ്ടവരെ ഒഴിച്ചുവിടണമെന്ന് മാത്രമല്ല, പ്രോത്സാഹിപ്പിക്കേണ്ടവരെ നാം പ്രോത്സാഹിപ്പിക്കുകയും വേണം. ചില ആളുകൾ യഥാർത്ഥ സ്നേഹിതരാകും, അടുത്ത സ്നേഹിതർ. അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർക്ക് ഈ ശുശ്രൂഷയോടുള്ള സ്നേഹം കാണുമ്പോൾ വാസ്തവത്തിൽ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. അങ്ങനെയുള്ളവരാണ് ഈ ശുശ്രൂഷ സാധ്യമാക്കി തീർക്കുന്നത്. അതേസമയം തന്നെ ഇതിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യരുണ്ട്. അവർ തങ്ങൾ വലിയ ഭക്തരാകുന്നു എന്നാണ് നടിക്കുന്നത്. അവരുടെ ചിന്ത മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ്. മനുഷ്യഹൃദയത്തെ വിശ്വസിക്കുവാൻ പ്രയാസമാണ്. നാം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം മനുഷ്യരെ കണ്ടുമുട്ടുമ്പോൾ വളരെയേറെ വിവേചനാശക്തി ആവശ്യമാണ്. കണ്ണുമടച്ച് എല്ലാവരെയും വിശ്വസിക്കുവാൻ പ്രയാസമാണ്. 18-ാം വാക്യത്തിൽ നാം കാണുന്നു, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു. ഈ പറഞ്ഞതുപോലുള്ള അനുഗ്രഹീതരായ വിശുദ്ധന്മാരെ താങ്കൾ കണ്ടുമുട്ടും. എല്ലാവരും കൊള്ളരുതാത്തവരാകുന്നു എന്നല്ല. ഇനിയും വ്യത്യാസം ശ്രദ്ധിച്ചാലും അതിൻ്റെ നേരെ വിപരീതമായി പറഞ്ഞിരിക്കുന്നു 19-ാം വാക്യത്തിൽ. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു, ഏതെങ്കിൽ തട്ടി വീഴും എന്ന് അവർ അറിയുന്നില്ല. അന്യോന്യം വിപരീതമായിട്ടുള്ള രണ്ട് വഴികളുണ്ട്. ഒന്നാമത്തെ വഴി നീതിമാന്മാർ പോകുന്നതാണ്. അതിനെ പ്രഭാതത്തിൻ്റെ വെളിച്ചം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നട്ടുച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു. ഇനിയും വേറൊരു പാതയുണ്ട്, അത് ദുഷ്ടന്മാരുടെ വഴിയാകുന്നു, അത് അന്ധകാരമാകുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ വിശാലമായ വഴി പോലെയാകുന്നു അത്. തുടക്കത്തിൽ വിശാലമാണെങ്കിലും മുൻപോട്ട് പോകുമ്പോൾ അത് ഇടുങ്ങി ഇടുങ്ങി ഒരു ചോർപ്പ് പോലെയാകുന്നു. ഒടുവിൽ അത് നാശത്തിൽ കലാശിക്കുന്നു. ഈ ഇരുട്ടിൽ തങ്ങൾ ഏതൊന്നിലാകുന്നു തട്ടി വീഴുന്നത് എന്നുപോലും മനുഷ്യർക്കറിയില്ല. ഇപ്പോൾ അങ്ങ് ആസ്വദിക്കുകയാണ്. തങ്ങൾ തട്ടി വീഴുമെന്നും ഇത് പ്രശ്നമായി തീരുമെന്നും അവർ പലപ്പോഴും ഓർക്കുന്നില്ല. എന്നാൽ ഇടുങ്ങിയ വഴി തുടക്കത്തിൽ വളരെ ഇടുങ്ങിയതാണ്. കർത്താവായ യേശു പറഞ്ഞു, ഞാനാകുന്നു വഴിയെന്ന്. അത് ഒരു വ്യക്തിയിൽ മാത്രം പരിമിതപ്പെട്ടിരിക്കുന്ന വളരെ വളരെ ഇടുങ്ങിയ വഴിയാകും. അതുകൊണ്ടാണ് അതിൽ കൂടി നടക്കുവാൻ പലരും ആഗ്രഹിക്കാത്തത്. ക്രിസ്തുവിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന വഴി. ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയില്ല. ഈ പറഞ്ഞതിനേക്കാൾ ഇടുങ്ങിയ മറ്റൊരു വഴി താങ്കൾക്ക് കാണുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞ ആ പ്രസ്താവന പലരും അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4:12 വാക്യത്തിൽ പത്രോസ് പറഞ്ഞ ഓർക്കുന്നില്ലേ, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട നാമം യേശുവിൻ്റെ നാമം മാത്രമാകുന്നു എന്ന്. കർത്താവായ യേശു പറഞ്ഞത്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. പ്രവേശന കവാടം വളരെ ഇടുങ്ങിയതാണ്. അനേകർക്കും മുൻപിൽ കാണുന്നത് സൗകര്യമായിരിക്കണം, അതല്ല എങ്കിൽ സൗകര്യമുള്ളിടത്തേക്ക് അങ്ങ് മാറും. അതുകൊണ്ട് പിശാച് സൗകര്യങ്ങളെ കാണിച്ച് മനുഷ്യനെ ആകർഷിച്ച് അവൻ്റെ വിശാലമെന്ന് തോന്നുന്നതായ വഴിയിലേക്ക് കൊണ്ടുപോയി ഇടുക്കിക്കളയുന്നു, ജീവിതം നരകതുല്യമാക്കുന്നു. ഇനി നമുക്ക് 4:20 വാക്യങ്ങൾ പഠിക്കാം. 20-22 വരെ ഞാൻ വായിക്കട്ടെ. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവദേഹത്തിനും സൗഖ്യവും ആകുന്നു. സങ്കീർത്തനക്കാരൻ ദൈവവചനത്തെക്കുറിച്ച് ഇത് തന്നെ പറഞ്ഞു. 119-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ ജീവൻ്റെ വചനങ്ങളാണ്. കഴിഞ്ഞ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ മനുഷ്യൻ്റെ എഴുത്തുകളെക്കുറിച്ച് പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ മുറിച്ചെന്നാൽ രക്തമൊലിക്കുമെന്നത്രേ. ദൈവവചനത്തെക്കുറിച്ച് ഇത് വാസ്തവമായി പറയാവുന്നതാണ്. അവ ജീവനുള്ള വാക്കുകളാണ്. അവയെ മുറിച്ചെന്നാൽ അവിടെ നിന്നും രക്തമൊഴുകും. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവ താങ്കൾക്ക് ജീവനും വെളിച്ചവും നൽകും. അവ ആലോചനയും നടത്തിപ്പും സന്തോഷവും നൽകുന്നതാണ്. ഇവയെല്ലാം ദൈവവചനത്തിലൂടെയാകുന്നു വരുന്നത്. അടുത്തതായി സദൃശവാക്യങ്ങളിലെ വലിയ വാക്യങ്ങളിൽ ഒന്ന് നാം കാണുന്നു. 23-ാം വാക്യത്തിൽ ഞാനൊന്ന് വായിക്കാം. 4:23 വാക്യം, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. മറ്റെന്തിനേക്കാളും ഏറെ ശ്രദ്ധയോടെ ഹൃദയത്തെ സൂക്ഷിക്കുക. നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാകുന്നു, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ഈ ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണെന്ന് നമുക്കറിയാം. ആ രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാകുന്നു. ശാസ്ത്രം ഇത് കണ്ടുപിടിച്ചത് 17-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ 2700 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ സദൃശവാക്യങ്ങളിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് മറക്കരുത്. ജീവൻ നിലനിർത്തുന്നതിനായി ഹൃദയം എത്രമാത്രം പ്രധാനപ്പെട്ടതാകുന്നു എന്ന് ഇവിടെ ഗ്രഹിക്കുന്നു. ഹൃദയം ഒരു വ്യക്തിയുടെ ആന്തരിക മനുഷ്യനെ മൊത്തത്തിൽ പ്രതിനിധാനം ചെയ്യുന്നതാണ്. കർത്താവായ യേശു പറഞ്ഞത്, മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോകുന്നതല്ല ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, പിന്നെയോ അവൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5:19. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. ലോകത്തിലെ ഏറ്റവും താണ പല കാര്യങ്ങളും മനുഷ്യ ഹൃദയത്തിൽ നിന്നുമാകുന്നു വരുന്നത് എന്ന് മറക്കരുത്. മൊത്തം വ്യക്തിത്വത്തിൻ്റെ ഇരിപ്പിടം ഹൃദയമാകുന്നു. ഹൃദയത്തിൻ്റെ ശരിയായ നില അറിയണം എന്നുണ്ടെങ്കിൽ ബൈബിളിൽ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മൊത്തം എടുത്തു നോക്കിയാൽ മതിയാകും. എന്തെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? നാം നമ്മുടെ ഹൃദയം സകല ജാഗ്രതയോടും കൂടെ സൂക്ഷിക്കേണ്ടതുണ്ട്. നാം കേൾക്കുന്നത് വളരെ പ്രധാനപ്പെട്ടവയാണ്. നാം പഠിക്കുന്നവ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നാം കാണുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഹൃദയത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും പുറപ്പെടുന്നു എന്ന് നാം ഗ്രഹിക്കേണ്ടതുണ്ട്. എല്ലാം മെനയുന്നത് ഹൃദയത്തിലാകുന്നുവല്ലോ. ഹൃദയത്തെ നിയന്ത്രിക്കുന്ന വ്യക്തി ക്രിസ്തു ആകുന്നുവെങ്കിൽ നാം വിജയിച്ചു. നമ്മുടെ ഉത്തരവാദിത്വം എത്ര വലുതാണ്! ദൈവവചനം എത്ര സത്യമാകുന്നു എന്ന് ശ്രദ്ധിക്കുക. മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ദൈവവചനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് കെട്ടുകഥകളുടെ പുസ്തകമല്ല, യാഥാർത്ഥ്യങ്ങളുടെ പുസ്തകം. എന്നാൽ ബർണബാസിൻ്റെ ലേഖനം എന്നൊരു അപ്പോക്രിഫൽ പുസ്തകമുണ്ട്. അതിനകത്ത് നാം കെട്ടുകഥകൾ കാണും. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പുസ്തകങ്ങൾ തിരുവചനത്തിൽ ഉൾപ്പെടുത്താതെ വിട്ടുകളഞ്ഞത്. കെട്ടുകഥകൾ. സദൃശവാക്യങ്ങളിൽ നമുക്ക് അശാസ്ത്രീയമായോ കൃത്രിമമായുള്ളതോ ആയ വിവരണമൊന്നുമില്ല. ഒക്കെ വാസ്തവം, സത്യം മാത്രം. 4:24 നാം കാണുന്നത്, വായുടെ വക്രത നിങ്ങൾ നിന്ന് നീക്കിക്കളക, അധരങ്ങളുടെ വിഘടം നിങ്ങൾ നിന്ന് അകറ്റുക. ജീവിതത്തിലെ ഓരോ സംഗതികൾ ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നാൽ സംസാരിക്കുന്നത് വായും അധരങ്ങളുമാകും. ആരോ ഒരാൾ ഇപ്രകാരം പറഞ്ഞു, ഹൃദയമാകുന്ന കിണറ്റിൽ കിടക്കുന്നത് അധരമാകുന്ന തൊട്ടിയിലൂടെ വെളിയിൽ വരുന്നു എന്ന്. ഇത് എത്ര വാസ്തവമാണ്! ഉടനെയോ പിന്നീടോ താങ്കളുടെ ഹൃദയത്തിലുള്ളതിനെ വായ് വെളിപ്പെടുത്തും. ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മാത്രമാണ് വായിലൂടെ വെളിയിൽ വരുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നാം താലോലിക്കുന്നത് വായിലൂടെ വെളിയിൽ വരുന്നു. അതുകൊണ്ട് നാം വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കുവാൻ. 25 നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വയെ മുമ്പോട്ടും മിഴിക്കട്ടെ, നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക, നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, നിന്റെ കാലിനെ ദോഷം വിട്ടകലുമാറാക്കുക. ഒരു യുവാവ് എത്രമാത്രം സൂക്ഷിക്കേണ്ടതുണ്ട്! തൻ്റെ യൗവനത്തിൽ എടുക്കുന്ന ഒരു തെറ്റായ തീരുമാനം ഒരു ജീവിതം മുഴുവൻ നശിപ്പിക്കുവാൻ മതിയായതാണ്. അത്ര പ്രധാനപ്പെട്ടതല്ല എന്ന് ചിന്തിക്കുന്ന തീരുമാനം ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ പോരുന്നതാണ്. മദ്യവും മയക്കുമരുന്നുകളും യുവജനങ്ങളുടെ ഇടയിൽ സുലഭമായ ഈ കാലങ്ങളിൽ നാം എത്രമാത്രം സൂക്ഷിക്കേണ്ടതുണ്ട് എന്നോർക്കണം. തങ്ങളുടെ കാലുകളുടെ പാതയെ നിരപ്പാക്കാത്തതിനാൽ എത്രമാത്രം യുവജനങ്ങളാണ് തങ്ങളെ തന്നെ നശിപ്പിക്കുന്നതെന്നറിയാമോ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ യുവാവേ, പ്രിയ യുവതിയെ, ജീവിതത്തെ വളരെ സൂക്ഷ്മതയോടെ മുൻപോട്ട് നയിക്കണം. താഴെ വീണെന്നാൽ ഇത് തകരുന്നതാണ്. ഒരു നിമിഷം പോലും അലസമാകരുത്. എത്ര നല്ല ഉപദേശങ്ങളാണ് ഇവിടെ നാം കാണുന്നത്! ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഒരു വിധത്തിലും ഉപേക്ഷ വിചാരിക്കരുത്. ഇനിയും 5 നമുക്ക് വരാം. 5 ശ്രദ്ധയോടെ വായിക്കുക. ഇവിടെ യൗവനക്കാരൻ തൻ്റെ ഭവനത്തിനായി ഒരു നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഉപദേശിക്കപ്പെടുന്നു. ദൈവം നൽകുന്ന ലൈംഗിക വിദ്യാഭ്യാസം ഈ തരത്തിലാണ്. ഇന്ന് കേൾക്കുന്ന അനേകം പാഠങ്ങളെക്കാൾ എനിക്ക് ഈ പാഠം വളരെ ഇഷ്ടമാണ്. ദൈവവചനത്തിലെ പാഠങ്ങൾ വളരെ അർത്ഥവത്താണ്. ദൈവം പറയുന്നത്, തനിക്കുണ്ടാകുവാൻ പോകുന്ന ഭവനത്തിനായി ഇപ്പോൾ കളങ്കമില്ലാത്ത ഒരു ജീവിതം ജീവിക്കണം എന്നത്രേ. ഇന്ന് കുടുംബങ്ങളിൽ കാണുന്ന ഒട്ടനേകം പ്രശ്നങ്ങളും ആരംഭിച്ചത് അവിടെയല്ല, ഇന്നത്തെ വാക്കുതർക്കത്തിൽ ആരംഭിച്ച പ്രശ്നമാണെന്ന് കരുതരുത്. വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധപ്പെടലിൽ ആരംഭിച്ചതാണത്. ഇപ്പോൾ കാണുന്ന പൊട്ടലും ചീറ്റലും ഒക്കെ അന്നത്തേതിൻ്റെ ഫലം മാത്രമാകുന്നു. വേര് വളരെ ആഴത്തിലിറങ്ങി നാശം വിതച്ച് കഴിഞ്ഞു എന്ന് മറക്കരുത്. 5 നിങ്ങൾ എടുത്തെങ്കിൽ ഞാൻ അന്ന് വായിക്കാം. ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ട്. മകനെ, വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അധരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എൻ്റെ ബോധത്തിന് ചെവി ചായ്ക്കാം. മകനെ, ഇതാ വീണ്ടും യൗവനക്കാരനെയാണ് സംബോധന ചെയ്യുന്നത്. യുവാവിനുള്ള ഉപദേശം. തൻ്റെ സ്കൂളിലേക്ക് വന്ന് തന്നിൽ നിന്ന് പഠിക്കുവാൻ യൗവനക്കാരനെ ജ്ഞാനം ക്ഷണിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ മുന്നറിയിപ്പ് ദുഷ്ടമനുഷ്യന് എതിരായിട്ടായിരുന്നു. ഈ അധ്യായത്തിൽ മുന്നറിയിപ്പ് പരസ്ത്രീക്കെതിരായിട്ടാണ്, അക്ഷരാർത്ഥത്തിൽ അന്യസ്ത്രീ. കാരണം ഈ സ്ത്രീ ഇസ്രായേൽ മക്കൾക്ക് വെളിയിലുള്ളവളായിരുന്നു. സാധാരണയായി അവൾ ഒരു അന്യജാതിക്കാരത്തിയായിരുന്നു. അവൾ ഒരു വേശ്യാസ്ത്രീ ആയിരുന്നു. ഇസ്രായേൽ സ്ത്രീകളിൽ ആരും വേശ്യാവൃത്തിയിൽ പോകുവാൻ പാടില്ലായിരുന്നു. അഥവാ ആരെങ്കിലും അങ്ങനെ പോയെന്നാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നായിരുന്നു നിയമം. എന്നിരുന്നാലും ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്നും അകന്നകന്നു പോയപ്പോൾ അവർ കൂടുതൽ കൂടുതൽ അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ താണുപോയി. അങ്ങനെ ചില ഇസ്രായേല്യർ വേശ്യാവൃത്തി ചെയ്യുവാൻ തുടങ്ങി എന്ന് നാം കാണുന്നു. അത് വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് രണ്ടാം അധ്യായത്തിൻ്റെ 17 വാക്യം. അവൾ തൻ്റെ യൗവനകാന്തരനെ ഉപേക്ഷിച്ച് തൻ്റെ ദൈവത്തിൻ്റെ നിയമം മറന്നുകളഞ്ഞിരിക്കുന്നു എന്ന് അവിടെ നാം വായിക്കുന്നു. ആ വിധത്തിലും ഒരു സ്ത്രീയെ പരസ്ത്രീയായിട്ടാണ് കണ്ടിരുന്നത്, അന്യസ്ത്രീ. അതായത് അവൾക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ അവൾ അന്യസ്ത്രീയായിരുന്നു. 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 5 അധ്യായത്തിൻ്റെ പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീഴുന്നു. അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവായ്ത്തല വാൾ പോലെ മൂർച്ചയുമുള്ളവൾ തന്നെ. അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു. ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ വണ്ണം അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു. അവൾ അറിയുന്നതുമില്ല. എത്ര വലിയ മുന്നറിയിപ്പ്! കട്ടുകുടിക്കുന്ന പാലിന് എപ്പോഴും രുചി കൂടുതലാണല്ലോ. ശലോമോൻ വളരെ വ്യക്തമായി യുവാക്കളെ ഗുണദോഷിക്കുന്ന ഈ ഭാഗം നാം എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം രസമായി തോന്നും, പിന്നെ മാരക രോഗത്തിന് അടിമയാകുമ്പോൾ എല്ലാ രസവും പോകും. കാഞ്ഞരം പോലെ കയ്പുള്ള അനുഭവമായിരിക്കും അത്. എത്രയെത്ര യുവാക്കൾ ഈ മരണവഴിയിൽ കൂടി മുൻപോട്ട് പോകുന്നു. വേശ്യാവൃത്തി സമൂഹത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. അത് ഇന്ന് ഒരു നാണം കെട്ട പണിയേ അല്ല പലർക്കും. രോഗം വിൽക്കുന്നവർ പല സമൂഹങ്ങളിലും അതൊരു പ്രശ്നമല്ലാതായി തീർന്നിരിക്കുന്നു. എന്നാൽ അപ്രകാരത്തിലുള്ള കാര്യങ്ങൾക്കെതിരായി ദൈവവചനം മുന്നറിയിപ്പ് നൽകുന്നു. 5 അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ട്. ആകയാൽ മക്കളെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. എൻ്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത്. നിന്റെ വഴിയെ അവളോടകറ്റുക. അവളുടെ വീട്ടിൻ്റെ വാതിലോട് അടുക്കരുത്. നിന്റെ യൗവനശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത്. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നുകളയരുത്. നിന്റെ പ്രയത്നഫലം വല്ലവൻ്റെയും വീട്ടിലായിപ്പോകരുത്. നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നെടുവീർപ്പിട്ടുകൊണ്ട്. എത്ര വ്യക്തമായ ഉപദേശം, എത്ര നല്ല മുന്നറിയിപ്പാണ് ഇവിടെ ഈ യുവാവിന് നൽകുന്നത്. വാസ്തവമായ കാര്യങ്ങൾ മാത്രം. ഇങ്ങനെ ഉപദേശിക്കുവാൻ ആളില്ലാതെ പോയതാണ് ഒരു വലിയ പങ്കാളികളുടെ പരാജയം. ലൈംഗിക രോഗങ്ങളുടെ അവസാന ഫലത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. ജഡവും മാംസവും ഇഞ്ചിഞ്ചായി നശിക്കുമ്പോൾ വിലാപം. അപ്പോൾ ദുഃഖിച്ചതുകൊണ്ട് എന്ത് സാധിക്കാനാണ്? ഈ കാര്യങ്ങളൊന്ന് പരീക്ഷിക്കുവാൻ പോലും കൊള്ളുന്നതല്ല. എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ എത്ര പെട്ടെന്നാണ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്! അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാ വിധത്തിലും ആളുകൾ മനസ്സിലാക്കുവാൻ പറഞ്ഞ് കൊടുത്തിട്ടും ആരും അതേക്കുറിച്ച് ഗൗരവമായിട്ടെടുക്കുന്നില്ല എന്നതാണ് വാസ്തവം. വന്നു കഴിയുമ്പോൾ പിന്നെ പരവേശം പിടിച്ചതുകൊണ്ട് എന്ത് സാധിക്കാനാണ്? ഈ രോഗങ്ങൾ ഇങ്ങനെ പടർന്നു പിടിക്കുന്നതിൻ്റെ കാരണം വ്യക്തമാക്കിയാലും മനുഷ്യർ വിട്ടുമാറില്ല. ശലോമോൻ പറയുന്നത്, നിന്റെ യൗവനശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത്. എത്ര പരമാർത്ഥം! എത്രയെത്ര യുവാക്കൾ തങ്ങളുടെ ആയുസ് പാഴാക്കി. 10 വാക്യം കൂടുതൽ രസമായിരിക്കുന്നു. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നുകളയരുതെന്ന്, നിന്റെ പ്രയത്നഫലം വല്ലവൻ്റെയും വീട്ടിലായിപ്പോകരുതെന്ന്. പല വീടുകളിലും തങ്ങൾ അധ്വാനിക്കുന്നത് വല്ലവരുമാകുന്നു അനുഭവിക്കുന്നത്. ഇന്നിത് ഭയങ്കര ബിസിനസ്സല്ലേ? നീലചിത്രങ്ങൾ, അശ്ലീല മാസികകൾ, ഇതിനൊക്കെ എന്തു വിലയാണ്! ഇതൊക്കെ വാങ്ങുവാനും പരസ്ത്രീകളുമായി ബന്ധപ്പെടുവാനും പോകുന്നവർ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. ഇതേക്കുറിച്ച് ഞാൻ കൂടുതലായി ഒന്നും പറയേണ്ടതില്ല. നമുക്ക് ചുറ്റും ഇത് വ്യക്തമായി കാണുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. 12 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. അയ്യോ, ഞാൻ പ്രബോധനം വെറുക്കുകയും എൻ്റെ ഹൃദയം ശാസനയെ നിരസിക്കുകയും ചെയ്തുവല്ലോ. എൻ്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല. എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. സഭയുടെയും സംഘത്തിൻ്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ. ദൈവത്തെ പരിഹസിച്ചുകൂടാ എന്നുള്ള കാര്യം മറക്കരുത്. നാം വിതയ്ക്കുന്നത് തന്നെ നാം കൊയ്യും, യാതൊരു സംശയവുമില്ല. അപ്രകാരമുള്ളൊരു ജീവിതത്തിൻ്റെ ഒടുവിലത്തെ ഫലം എന്താകുന്നു എന്ന് ഇവിടെ വിവരിക്കുന്നു. നമ്മുടെ സമൂഹം വിതച്ചതത്രേ കൊയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവവചനത്തിൽ നിന്നും വേണ്ട ഉപദേശം കൈക്കൊള്ളാഞ്ഞതിനാലുള്ള ഫലമാണ് ഇന്ന് കാണുന്ന മ്ലേച്ഛമായ അസാന്മാർഗികത്വം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് തുടർന്ന് ദൈവം പറയുന്നത്. വിവാഹത്തെ വളരെ ഉന്നതമായ ഒരു പ്രതലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതായി ഇവിടെ നാം കാണുന്നു. വിവാഹത്തിൻ്റെ വിശുദ്ധി 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. നിന്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറ്റിൽ നിന്നൊഴുകുന്ന വെള്ളവും കുടിക്കുക. നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീഥിയിലേക്കും ഒഴുകിപ്പോകേണമോ? അവ നിനക്കും അന്യന്മാർക്കും കൂടെയല്ല, നിനക്കും മാത്രമേ ഇരിക്കാവൂ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, നിന്റെ കുട്ടികൾ നിന്റെ ഭാര്യയിൽ നിന്നുമായിരിക്കണം, അന്യ സ്ത്രീകളിൽ നിന്നും ആകരുതെന്ന്. എത്ര വ്യക്തമായിട്ടാണ് ദൈവവചനം ഈ കാര്യം നമ്മോട് പറയുന്നത്. 18-ഉം 19-ഉം വാക്യങ്ങൾ, നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക. കൗതുകമുള്ള പേടമാനും മനോഹരമായ ഇളമാൻ പേടയും പോലെ അവളുടെ സ്തനങ്ങൾ എല്ലാ കാലത്തും നിന്നെ രമിപ്പിക്കട്ടെ. അവളുടെ പ്രേമത്താൽ നീ എല്ലായ്പ്പോഴും മത്തനായിരിക്കുക. വിവാഹബന്ധത്തിലെ സ്നേഹത്തെയാണ് ഈ വാക്യങ്ങൾ വിശദീകരിക്കുന്നത്. വിവാഹബന്ധത്തിലെ ശാരീരിക സ്നേഹവും ലൈംഗിക സ്നേഹവും വിശുദ്ധീകരിച്ച് ഉയർന്ന ഒരു പ്രതലത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. ഈ വക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ വിലക്കുകളുണ്ട് എന്നെനിക്കറിയാം. ഈ വിലക്കുകൾ കൂടുതൽ തെറ്റായ വഴികളിൽ പോകുവാൻ മാത്രമാണ് യുവജനങ്ങളെ സഹായിക്കുന്നത്. ശരിയായിട്ടുള്ളത് എന്തെന്ന് പറഞ്ഞു കൊടുക്കാത്തതിനാൽ തെറ്റായിട്ടുള്ളത് വളർന്ന് പന്തലിക്കുന്നു. വിവാഹബന്ധത്തിലെ ശാരീരിക സ്നേഹത്തെ ദൈവം എപ്രകാരമാകുന്നു വിവരിക്കുന്നതെന്നറിയാമോ? അതിനെ ദൈവം ഏറ്റവും ഉയർന്ന ഒരു പ്രതലത്തിലേക്ക് കൊണ്ടുവരുന്നു. ദൈവം തന്നെയാണ് വിവാഹം ക്രമീകരിച്ചത്. എന്നിട്ട് ആ ബന്ധം മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവം നൽകി. ഈ അനുഗ്രഹീത ബന്ധത്തിൽ നിന്നും വെളിയിൽ വരുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നാം കാണുന്ന അസാന്മാർഗികത്വം. ഉത്തരവാദിത്വത്തോടുകൂടിയ ബന്ധം അംഗീകരിക്കാത്ത അവഗണന. ആർക്കും കീഴ്പ്പെടുവാൻ മനസ്സില്ലാത്ത മനുഷ്യർ. തനിക്ക് തോന്നിയതൊക്കെ ചെയ്യുവാൻ അഴിച്ചുവിടുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ അഴിഞ്ഞു നടക്കുന്നതിൻ്റെ ഫലം മനുഷ്യൻ കൊയ്യുന്നുണ്ട് താനും. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ഭവനം എന്നാൽ ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തിൻ്റെ ഒരു ചിത്രമാണ്. ഈ പറഞ്ഞതിനേക്കാൾ ഉന്നതവും വിശുദ്ധവുമായ ഒരു ബന്ധം താങ്കൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ക്രിസ്തീയ ദമ്പതികൾ പോലും തമ്മിൽ പിരിയുന്ന ഭയാനകമായ കാര്യം നാം കാണുന്നത്. അവിടെയും ഇവിടെയും ഒന്നോ രണ്ടോ സംഭവിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. വളരെയേറെ ബന്ധങ്ങൾ തകരുന്നതായി നാം ഈ കാലങ്ങളിൽ കാണുന്നു. ഇത് തീർച്ചയായും സഭയ്ക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാകേണ്ടതുണ്ട്. അതെ, നമുക്ക് പറ്റിയ തെറ്റെന്ത്? ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ കിടന്ന് നാം ചോദിക്കേണ്ടതുണ്ട്. എവിടെയോ തെറ്റിയിരിക്കുന്നു എന്ന് സമ്മതിക്കേണ്ടതുണ്ട്. മനുഷ്യർക്ക് ദൈവവചനം വേണ്ടതുപോലെ ലഭിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. ദൈവവചനം ഈ പറഞ്ഞ സഭാംഗങ്ങളെ സ്വാധീനിക്കുന്നില്ല, അവരെ രൂപാന്തരപ്പെടുത്തുന്നില്ല. എബ്രായലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ദൈവം വിവാഹത്തെ ആശ്ചര്യകരമായൊരു ബന്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉന്നതവും വിശുദ്ധവുമാണ്. അതിനെ ഒരിക്കലും അശുദ്ധമായി കണക്കാക്കരുത്. എന്നാൽ ആ ചിത്രത്തിൻ്റെ മറുവശം ശ്രദ്ധിച്ചാലും, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ഒരിക്കലും വിവാഹബന്ധത്തെ താഴ്ത്തിക്കെട്ടരുത്. വിവാഹബന്ധം ഉന്നതവും വിശുദ്ധവുമാണ്. അതിന് ദൈവം നൽകുന്ന ഗൗരവം നൽകാത്തവർ ചെയ്യുന്നത് തെറ്റാണ്. പത്രോസ് അപ്പോസ്തലൻ ഭർത്താക്കന്മാർക്ക് നൽകുന്ന ഉപദേശം അറിവോടുകൂടി അല്ലെങ്കിൽ വിവേകത്തോടുകൂടി തങ്ങളുടെ ഭാര്യമാരോടൊപ്പം പാർക്കുവാനാണ്. 1 പത്രോസ് 3:7, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോട് ഭാര്യമാരോടുകൂടെ വസിക്കുക. ഇത് വാസ്തവത്തിലുള്ള പരീക്ഷണമാണ്. ഈ പറഞ്ഞതുപോലെ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ജീവിച്ചെന്നാൽ അവർക്ക് സന്തോഷവും ഉറപ്പും ധൈര്യവും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള പ്രാഗൽഭ്യവും സ്നേഹിക്കുവാനുള്ള കഴിവും ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ഭവനമാണ് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ശരിയായ വഴിയിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? അതോ ആകർഷകമായി ചുറ്റും കാണുന്നതിൻ്റെ ഒക്കെ പിൻപെ ഓടി ജീവിതം നശിപ്പിക്കുന്നതായ അവസ്ഥയാണോ? ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുകയും ദൈവവചനത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ദൈവം താങ്കളെ അനുഗ്രഹിക്കും. താങ്കളുടെ ജീവിതം അനുഗ്രഹപ്രദമാകും. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വീണ്ടും അവിടുത്തെ വചനം തന്നതിനാൽ സ്തോത്രം. ഇത്ര നല്ല ഉപദേശങ്ങൾ പലപ്പോഴും ഞങ്ങൾ കാണാതെ പോയത്, കണ്ടിട്ടും അനുസരിക്കാതെ പോയത് ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശുവേ, അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയിൽ ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവിടുന്ന് കാണുന്ന വഴികളിൽ ആകുന്നു എല്ലായ്പ്പോഴും എന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് മുൻപോട്ട് പോകാനും അവിടുന്ന് സഹായിക്കണമേ. ദൈവവഴികളിൽ മാത്രം മുൻപോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ ശക്തീകരിക്കണമേ. വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയമക്കളെയും അവിടുന്ന് സഹായിക്കണമേ. കർത്താവേ, കൂടുതൽ വിശുദ്ധിയിൽ ജീവിപ്പാൻ നമ്മളെയൊക്കെ ഒരുക്കണമേ. ഇന്നത്തെ ദിവസം ഫലപ്രദമാക്കി തന്ന ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ.